بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. سهودرنا الله والفجر وليال عشر എന്ന് തുടങ്ങുന്ന സൂറത്താണ് കുറച്ച് ക്ലാസ്സുകളിലായി നമ്മൾ പഠനം തുടങ്ങിയിട്ടുള്ളത്. അതിന് തീർക്കാമെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ലാ. അതിൽ അവസാന ഭാഗത്തുള്ള ആയത്തുകൾ നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, കല്ല ഇദാ ദുക്കത്തിൽ അർദു ദക്കൻ ദക്ക وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. الله പറയുന്നു, കല്ല ഇദാ ദുക്കത്തിൽ അർദു ദക്കൻ ദക്ക. കല്ല, അല്ല, അങ്ങനെയല്ല, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യം. ഇദാ ദുക്കത്തിൽ അർദു ദക്കൻ ദക്ക, ഐ ലൈസ കുല്ലു മാ അഹബബ്തും മിനൽ അംബാൽ وتنافستم فيه من اللذات بباق لكم. عبد الرحمن بن ناصر الصعدي رحمه الله അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല, കല്ല, ഐ ലൈസ കുല്ലു മാ അഹബബ്തും മിനൽ അംബാൽ വതനാഫസ്തും ഫീഹി മിനൽ ലദ്ദാത്ത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സമ്പത്തോ നിങ്ങൾ പരസ്പരം മത്സരിക്കുന്ന ആസ്വാദനങ്ങളോ ദുനിയാവിന്റെ ആസ്വാദനങ്ങളോ ഒന്നും ബിബാഖിൻ ലക്കും, നിങ്ങൾക്ക് ശാശ്വതമല്ല. ബൽ അമാമക്കും യൗമുൻ അദീം, നിങ്ങൾക്ക് മുന്നിൽ അതിഭയങ്കരമായ ഒരു ദിവസം അത് നിങ്ങൾക്ക് മുന്നിലുണ്ട്, നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. വഹൗലുൻ ജസീം, അതിഭയാനകരമായ പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ വരാനുണ്ട്. തുദക്കു ഫീഹിൽ അർദു വൽ ജിബാലു വമാ അലൈഹ, ഭൂമിയും അതിലുള്ള പർവ്വതങ്ങളും അതിന്റെ ഒക്കെ മുകളിൽ എന്തൊക്കെയുണ്ടോ ഇതെല്ലാം പരസ്പരം കൂട്ടിയിടിച്ച് കുലുങ്ങി നശിക്കുന്ന ഒരു ദിവസം വരാൻ. അതാണ് കല്ല ഇദാ ദുക്കത്തിൽ അർദു ദക്കൻ ദക്ക, ഭൂമി ഇളകി അത് പറ്റ നശിക്കുന്ന പൊടി പൊടിയായിത്തീരുന്ന അങ്ങനെ വന്നാൽ, ആ ദിവസം വന്നാൽ, ഹത്ത തുജഅല ഖാഅൻ സഫ്സഫൻ ലാ ഇവജ ഫീഹി വല അംത്, ഭൂമി ഒരൊറ്റ മുറ്റമായി മാറും. ഭൂമി ഒരു മുറ്റം, ഉയർച്ചയില്ല, താഴ്ചയില്ല, അടയാളങ്ങളില്ല. ഉയർച്ചയും താഴ്ചയും പർവ്വതങ്ങളും താഴ്വരകളും ചെരിവും വളവും ഒക്കെ ഉള്ളത് കൊണ്ടാണ് കണ്ണൂരും തലശ്ശേരിയും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നത്. ഇതിന്ന് നാടൻ, ഇതിന്ന് നാടൻ, ഇതിന്ന് സ്ഥലമാണ്, എന്റെ വീട് ഇതിലെ പോയാലും എല്ലാം ഒരുപോലെ ആണെങ്കിലോ, അറിയുകയില്ല. യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദ് വസ്സമാവാത്ത് وبرزوا لله الواحد القهار. അന്ന് ഭൂമി ഭൂമിയല്ലാതായി മാറും, ആകാശങ്ങളും. وبرزوا لله الواحد القهار, അവരെല്ലാവരും ഏകനായ എല്ലാം അടക്കി ഭരിക്കുന്ന അല്ലാഹുവിന് മുന്നിൽ വെളിവായി വരുന്നതാണ്, ആരും സഹായിക്കാൻ ഉണ്ടാവുകയില്ല. وكلهم آتيه يوم القيامة فردا, നിങ്ങളെല്ലാവരും ഒറ്റക്കൊറ്റക്കായിട്ടാണ് അല്ലാഹുവിന്റെ മുന്നിൽ വരിക. ആ ദിവസം മനുഷ്യരാലോചിക്കും എന്താണ് അവൻ പ്രവർത്തിച്ചതെന്ന്. അതുപോലെ തന്നെ അവൻ നഫ്സി നഫ്സി എന്ന് മാത്രമേ പറയുകയുള്ളൂ, സ്വന്തം കാര്യം, എന്റെ കാര്യം, എന്റെ കാര്യം എന്ന് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. അവന്റെ സഹോദരനിൽ നിന്ന് അവൻ ഓടിയകലും, ഉപ്പയിൽ നിന്ന് ഉമ്മയിൽ നിന്ന് ഓടിമാറും. അങ്ങനെയുള്ള ദിവസമാണിത്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ ദിവസത്തെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്, يَوْمٍ كَانَ مِقْدَارُهُ 50,000 سَنَةً فَاصْبِرْ صَبْرًا جَمِيلًا إِنَّهُمْ يَرَوْنَهُ بَعِيدًا وَنَرَاهُ قَرِيبًا يَوْمَ تَكُونُ السَّمَاءُ كَالْمُهْلِ وتكون الجبال كالعهن ولا يسأل حميم حميما. ഒരു ഉറ്റ കൂട്ടുകാരനും തന്റെ ഉറ്റ കൂട്ടുകാരനെ കുറിച്ച് അന്വേഷിക്കുകയില്ല. يبصرونهم يود المجرم لو يفتدي من عذاب يومئذ ببنيه وصاحبته واخيه وفصيلته التي تؤويه ومن في الارض جميعا ثم ينجي كلا انها لظى نزاعة للشوى تدعو من ادبر وتولى وجمع فاوعى. الله برنون മനുഷ്യൻ അവൻ വിചാരിക്കുകയാണ് ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീ, എന്റെ മക്കളെയൊക്കെ കൊടുത്തിട്ട് മക്കളൊക്കെ പകരം കൊടുത്തിട്ട് എന്നെ ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരുന്നെങ്കിൽ. ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീ, ദുനിയാവിൽ നമ്മൾ വിചാരിക്കും നമുക്കെന്ത് പറ്റിയാലും കുഴപ്പമില്ല, മക്കൾക്ക് പറ്റരുതെന്നാണ്. പക്ഷേ പരലോകത്തിന്റെ ഭയാനകത കൊണ്ട് നരകത്തീയുടെ ഭീകരത കൊണ്ട് ആളുകൾ വിചാരിച്ചു പോകും ആരെയിൽപ്പെട്ടാലും ഞാൻ അതിൽപ്പെട്ടു പോകരുത്. وصاحبته അവന്റെ കൂട്ടുകാരി, അവന്റെ ഭാര്യ, അഖീ അവന്റെ സഹോദരൻ, ومن في الارض جميعا وفصيلته التي تؤويه അവൻ അഭയം നൽകിയിരുന്ന അവന്റെ അടുത്ത ആളുകൾ ഇവരെ കൊടുത്തിട്ടായാലോ, ആരെ കൊടുത്തിട്ടായാലോ, ومن في الارض جميعا ഭൂമിയിലുള്ള മുഴുവൻ പേരെ ഫിദാഇ നഷ്ടപരിഹാരമായി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ, ثم ينجي എന്നിട്ട് സ്വയം രക്ഷപ്പെടാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നാണ് മനുഷ്യൻ ചിന്തിക്കുക ആ ദിവസം. കല്ല ഇന്നഹ ലവ, അല്ല, ലവ എന്ന നരകം അതാണ് അവിടെ ഉള്ളത്. നസ്സാഅത്തൽ ലിശ്ശവ, കല്ല ഇന്നഹ ലവ നസ്സാഅത്തൽ ലിശ്ശവ, കട്ടികൂടിയ തലയുടെ തൊലിയുണ്ടല്ലോ അതുപോലും ഉരിച്ചു കളയുന്ന തീയാകുന്നത്. തദഊമൻ അദ്ബറ വതവല്ല, അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് അവന്റെ കൽപ്പനയിൽ നിന്നൊക്കെ തിരിഞ്ഞു കളഞ്ഞ ആളുകളെ ആ തീ മാടി വിളിക്കും. ആ തീ അതിനടുത്തുകൂടെ പോകുന്ന ആളുകളെ വലിച്ചു വീഴ്ത്തും അതിൽ. അങ്ങനെയാണ് നരകത്തി. അതുകൊണ്ടാണ് അതിന് മുകളിലൂടെയുള്ള സിറാത്തിലൂടെ പോകുന്ന ആളുകളെ വലിച്ച് താഴെ കിടുന്നത്. അങ്ങനെയുള്ളതാണ് നരകം. നഊദു ബില്ലാഹി മിൻ. كلا انها لظى نزاعة للشوى تدعو من ادبر وتولى وجمع فاوعى. കൊടുക്കേണ്ടതൊന്നും കൊടുക്കാതെ കൂട്ടിവെച്ച ആളുകൾക്ക് അള്ളാഹുവിന്റെ കൽപ്പന എന്താണോ അതനുസരിക്കാത്ത ആളുകളെ മാടി പിടിക്കുന്ന നരകം. ആ ദിവസത്തെ കുറിച്ചാണ് അള്ളാഹുവിടെ പറയുന്നത്, കല്ല ഇത ദുഃഖത്തിൽ അർദു ഡക്കൻ ഡക്ക. ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ ഒന്നാണിത്. നബിമാരെല്ലാം വന്ന് പറഞ്ഞത് തൗഹീദാണ്, അതുപോലെ ആഖിറത്താണ് നബിമാരുടെ ദഅവ. അവർ ജനങ്ങളോട്, ജനങ്ങൾ എന്തിലേക്കാണോ ക്ഷണിച്ചത് ഖുർആനിൽ എല്ലാ സൂറത്തുകളും എടുത്തു നോക്കുന്ന നിങ്ങൾ അള്ളാഹുവിലേക്ക്, അതുപോലെ പരലോകത്തെ കുറിച്ച് അവർ ഓർമ്മപ്പെടുത്തി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വഅൻദിർ അശീറതക അഖറബീൻ, നിന്റെ അടുത്ത കുടുംബക്കാരെ നീ താക്കീത് ചെയ്യുക എന്ന ഖുർആനിൽ ആയത്ത് ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ കുന്നിന്റെ മുകളിൽ എല്ലാവരെയും വിളിച്ചുകൂട്ടി. എന്നിട്ട് ചോദിക്കുകയാണ്, ഇതാ ഈ കുന്നിന്റെ അപ്പുറത്ത് നിന്ന് ഒരു സംഘം നിങ്ങൾ ആക്രമിക്കാൻ വരുമെന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുമോ, നിങ്ങൾ വിശ്വസിക്കാതിരിക്കുമോ? അവർ പറഞ്ഞു, എന്താണ് നിങ്ങൾ വിശ്വസിക്കുമോ, ഉറപ്പാണ്. കാരണം മാ ജറബ്ന അലൈഹി അലൈക ഇല്ലാ സിദ്ഖ, താങ്കളിൽ നിന്ന് സത്യമല്ലാതെ ഇതുവരെ ഞങ്ങൾക്ക് പരിചയമില്ല, ഞങ്ങളോട് ഇതുവരെ താങ്കൾക്ക് അളവ് പറഞ്ഞിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഇന്നി നദീറു ലക്കും ബൈന യദൈ അദാബിൻ ശദീദ്, എങ്കിൽ ഞാനിതാ നിങ്ങൾക്ക് മുന്നിലുള്ള കഠിനമായ ശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് താക്കീത് ചെയ്യുന്നവനാണ്. പരലോകം അവിശ്വാസം അതവർക്കില്ലായിരുന്നു, തൗഹീദ് അവർക്കില്ലായിരുന്നു, അതുപോലെ ആഖിറത്തിലുള്ള വിശ്വാസം, ബഅസിലുള്ള വിശ്വാസം അവർക്കില്ലായിരുന്നു. അവർ ചോദിച്ചു, നമ്മൾ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്നാണോ നീ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു മറുപടി പറയാൻ പറഞ്ഞു, ഖുൽ ബലാ വറബ്ബി ലതുബഅസുന്ന ثم لتنبؤن بما عملتم وذلك على الله يسير. അല്ല, എന്റെ റബ്ബ് തന്നെ സത്യം. ഇങ്ങനെ അള്ളാഹു സത്യം ചെയ്യാൻ പറഞ്ഞത് പരലോകത്തിന്റെ വിഷയത്തിൽ മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സത്യം പറയാൻ പറഞ്ഞത്, ഖുൽ ബലാ വറബ്ബി ലതുബഅസുന്ന, നിങ്ങളെ നിങ്ങൾ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. ثم لتنبؤن بما عملتم وذلك على الله يسير. നിങ്ങൾ പ്രവർത്തിച്ചത് എന്താണെന്ന് അള്ളാഹു നിങ്ങളെ വിവരം അറിയിച്ചു തരും. അള്ളാഹുവിന് അത് എളുപ്പമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരു കാഫിർ ഒരു നുരുമ്പിയ എല്ലുമായി വന്ന് അതിങ്ങനെ പൊടിച്ചു കളഞ്ഞു, പൊടിച്ചു പാറ്റി കളഞ്ഞു. എന്നിട്ട് ചോദിക്കാണ്, കാലമ യുഹയിൽ ഇളാമ വഹിയ റമീം, കാലമ യുഹയിൽ ഇളാമ വഹിയ റമീം, ഉണങ്ങി ദ്രവിച്ച എല്ല് ആരാണ് രണ്ടാമതും വന്ന് ജീവിപ്പിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് പറഞ്ഞു, നിന്നെ പടച്ചവൻ, ആ എല്ലിനെ ആദ്യമായി പടച്ചവൻ, അവൻ നിന്നെ രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കും. സുമ്മ യഹ്ശുറുക ഫീ ജഹന്നം, എന്നിട്ട് നിന്നെ ജഹന്നമിൽ അവൻ ഒരുമിച്ച് കൂട്ടും. നമുക്ക് നിങ്ങൾ സൂറത്ത് യാസീനിലെ ആയത്തിന്റെ തഫ്സീറിൽ നമുക്കത് കാണാം. ഇങ്ങനെയാണ് പരലോക വിശ്വാസ നബിമാരെല്ലാവരും പറഞ്ഞു. അതാണ് നമ്മളെ നന്നാക്കുന്നത്, അള്ളാഹുവിലുള്ള വിശ്വാസം, അതുപോലെ പരലോകത്തിലുള്ള വിശ്വാസം. എത്ര എത്ര സന്ദർഭങ്ങളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് രണ്ടും ചേർത്ത് പറഞ്ഞിട്ടുള്ളത്? എത്ര തവണ ഖുർആനിൽ നോക്കൂ, എത്ര എത്ര സ്ഥലത്താണ് അള്ളാഹു ഇത് പറഞ്ഞിട്ടുള്ളത്, എത്ര സ്ഥലങ്ങളിൽ. അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലുൽ അംരി മിൻകും وَإِن تَنَازَعْتُمْ فِي شَيْءٍ فَرُدُّوهُ إِلَى اللَّهِ وَالرَّسُولِ إِن كُنتُمْ تُؤْمِنُونَ بِاللَّهِ وَالْيَوْمِ الْآخِرِ ذَلِكَ خَيْرٌ وَأَحْسَنُ تَأْوِيلًا. അല്ലാഹുവിലും പരലോകത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു നിങ്ങൾ അനുസരിക്കുക, റസൂൽ നിങ്ങൾ അനുസരിക്കുക, ഭരണാധികാരികൾ അനുസരിക്കുക, നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക. ഇതൊക്കെയാണ് ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിൽ അല്ലാഹു പറഞ്ഞിരിക്കുന്നു. അവർ അള്ളാഹുവിലും പരലോകത്തിലും അവർക്ക് വിശ്വാസമുണ്ടായിരുന്നുവെങ്കിൽ എന്ന് മുനാഫിക്കുകളെ കുറിച്ച് അവർ പല കാര്യങ്ങൾക്കും റസൂലിന്റെ കൂടെ ഇറങ്ങി പുറപ്പെടാത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു പറഞ്ഞു. ഇങ്ങനെ എമ്പാടും സ്ഥലങ്ങളിൽ കാണാം. ഖുർആനിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ഇക്കാര്യം പല പല തെളിവുകളിലൂടെ മുൻഗാമികളുടെ സംഭവങ്ങൾ പറഞ്ഞിട്ട്, അതുപോലെ അള്ളാഹുവിന്റെ പല ദൃഷ്ടാന്തങ്ങളും ചൂണ്ടിക്കാട്ടിയിട്ട്, മഴ വർഷിപ്പിച്ച് അള്ളാഹു ചെടികൾ മുളപ്പിക്കുന്നത് പറഞ്ഞിട്ട്, എത്ര എത്ര സന്ദർഭങ്ങളിലാണ് അള്ളാഹു ഇത് ഉണർത്തിയിട്ടുള്ളത്, പരലോക വിശ്വാസം. എന്തിനാണത്? അത് നമ്മൾ, അത് ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസമാണ്. അതുപോലെ നമ്മൾ അത് ഓർത്തുകൊണ്ടേയിരിക്കണം. അതാണ് നമ്മളെ നന്നാക്കുന്നത്. പരലോക ചിന്ത, പരലോകം അത് പ്രസംഗിക്കാനുള്ളതല്ല, അത് പ്രസംഗിക്കാൻ മാത്രമുള്ളതല്ല, മറിച്ച് അത് ആലോചിക്കാനുള്ളതാണ്, അത് ചിന്തിക്കാനുള്ളതാണ്. എന്നാലാണ് നമ്മളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് മരണത്തെ ധാരാളമായി ഓർക്കാൻ പറഞ്ഞിട്ടുള്ളത്, മരണത്തെ ധാരാളമായി ഓർക്കാൻ പറഞ്ഞിട്ടുള്ളത്. കാരണം അതിന്റെ പിന്നീട് എന്താണ്? അതിന്റെ പിന്നിൽ ബർസഖാണ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. അതുകൊണ്ട് ഈ ദിവസം, ആ ദിവസം വന്നാൽ വജാ റബ്ബുക വൽ മലകു സഫൻ സഫ. വജാ റബ്ബുക, വന്നു ആര്? റബ്ബുക, നിന്റെ റബ്ബ്. അതായത് ഇദാ ജാ, ഇദാ ദുഃഖത്ത് എന്ന ഇദായിലേക്ക് കൂട്ടി മനസ്സിലാക്കുക. നിന്റെ റബ്ബ് വന്നാൽ, വൽ മലക്, ഇവിടെ മലക്ക് എന്ന് പറഞ്ഞത് ആ ജിൻസിനെ സൂചിപ്പിക്കാനാണ്, മലക്കുകൾ എന്നാണ് ഇവിടെ ഉദ്ദേശം. ആ മലക്കുകളുടെ ആ വർഗത്തെ സൂചിപ്പിക്കാനാണ് ഇവിടെ മലക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്, അഥവാ മലക്കുകൾ, മലായിക്ക എന്നാണ് ഉദ്ദേശം. മലക്കുകൾ വന്നാൽ എങ്ങനെയാണ് മലക്കുകൾ വരിക? സഫൻ സഫ, അണിയണിയായി വരുന്നതാണ്. അള്ളാഹു വരുന്നതിന് മുൻപേ മലക്കുകളുടെ സഫ്, അത് ഖുർആനിൽ പല സ്ഥലത്ത് വന്നിട്ടുള്ളതാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മലക്കുകളുടെ സഫ് പോലെ നിങ്ങൾ സഫ് പൂർത്തിയാക്കുക. എങ്ങനെയാണത്? ഒരു സഫ് പൂർത്തിയാക്കും, എന്നിട്ടടുത്ത സഫ്, എന്നിട്ടടുത്ത സഫ്. ഇതാണ് മലക്കുകൾ, അള്ളാഹുവിന്റെ സൈന്യമാണവർ. അള്ളാഹുവിന്റെ സൈന്യമാണ് മലക്കുകൾ, അവന്റെ ജുന്ത്. അവൻ ഈ ലോകം നിയന്ത്രിക്കാനുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് അവരിലൂടെയാണ്. ഈ ലോകം നടക്കുന്ന കാര്യങ്ങൾ നോക്കൂ നിങ്ങൾ, മഴ, അത് അള്ളാഹു മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. പർവ്വതങ്ങൾ, അള്ളാഹു അതിന്റെ കാര്യം മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇടിമിന്നൽ, അത് ഏൽപ്പിച്ചിട്ടുണ്ട്. കാറ്റ്, അത് ഏൽപ്പിച്ചിട്ടുണ്ട്. വഹി ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും ഉമ്മയുടെ വയറ്റിലായിരിക്കും റഹിം, ആ ഗർഭാശയത്ത് അള്ളാഹു അവിടെ മലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ജനിച്ചു വീണാൽ പിന്നെ മരണം വരെ, ലഹു മുഅഖിബാതു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫി യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ്, മുന്നിലും പിന്നിലുമായി മലക്കുകൾ ഉണ്ട് മരണം വരേക്കും. അതുപോലെ അമലുകൾ എഴുതി വെക്കുന്ന വാക്കുകൾ എഴുതി വെക്കുന്ന മലക്കുകളുണ്ട്. അങ്ങനെയുള്ള മലക്കുകളുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഹഫളത്തായിട്ടുള്ള സംരക്ഷകരായ മലക്കുകളുണ്ട്, മരിപ്പിക്കാനുള്ള മലക്കുണ്ട്. ആ മലക്കുൽ മൗത്തിന്റെ കൂടെ വേറെ മലക്കുകളുണ്ട്, മലക്കുൽ മൗത്തിന്റെ സഹായികളായി. ആ മലക്കുൽ മൗത്ത് നമ്മളെ മരിപ്പിക്കും. ഇങ്ങനെ എമ്പാടുമെമ്പാടും സാഹചര്യങ്ങളിൽ നമുക്ക് മലക്കുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാം. ആ മലക്കുകൾ സഫ് സഫായി വന്നാൽ മാത്രമല്ല വജീഅ യൗമഇദിൻ ബിജഹന്നം, അന്ന് കൊണ്ടുവരപ്പെടും. ജീഅ കൊണ്ടുവരപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം. വജീഅ യൗമഇദിൻ ബിജഹന്നം, വജീഅ ബി എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു. അബി എന്ന് പറഞ്ഞതിന് ശേഷം എന്തിനാണ് കൊണ്ടുവന്നത് അതിനെ പറയും. വജീഅ യൗമഇദിൻ, യൗമഇദ് എന്നാൽ ആ ദിവസം, ഹീന ഇദ് എന്ന് പറഞ്ഞാൽ ആ സമയം, ഹീൻ എന്നാൽ സമയം. ഹൽ അതാ അലൽ ഇൻസാനി ഹീനുൻ മിൻ അദ്ദഹർ, ഹീൻ എന്നാൽ ഒരു സമയം, അതിനാണ് അഹ്യാൻ എന്ന് പറയുന്നത്, ചില സമയങ്ങൾ, അഹ്യാനൻ ചിലപ്പോഴൊക്കെ. ഹീന ഇദ് ആ സമയം, യൗമഇദ് ആ ദിവസം, ബിജഹന്നം ജഹന്നമിന് അഥവാ നരകത്തെ കൊണ്ടുവരപ്പെടുന്നതാണ്. യൗമഇദിൻ എന്ന ദിവസം യതദക്കറു ചിന്തിക്കും ആലോചിക്കും, തദക്കർ എന്നാൽ ചിന്തിച്ചു, അൽ ഇൻസാൻ മനുഷ്യൻ ചിന്തിക്കും. വഅന്ന ലഹു ദിക്റ, അന്ന് ചിന്തിച്ചിട്ടെന്ത് കാര്യമാണ്. വഅന്ന ലഹു അവൻ എന്താണ്, അദ്ദിക്റ ആ ഓർമ്മ കൊണ്ട് ആ സ്മരണ കൊണ്ട് എന്താണ്, കാരണം അതിന്റെ സമയം കഴിഞ്ഞു പോയിരിക്കുന്നു, ചിന്തിക്കേണ്ട സമയം അത് കഴിഞ്ഞുപോയിരിക്കുന്നു. എങ്ങനെയാണ് നരകത്തെ കൊണ്ടുവരിക, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഹദീസ് പറഞ്ഞിരുന്നു. 70,000 ചങ്ങലകളിൽ, ഓരോ ചങ്ങലയിലും 70,000 മലക്കുകൾ, അത്രയും വലിപ്പമുള്ളതാണ് നരകം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനോട് ചോദിക്കും, യൗമ നഖൂലു ലിജഹന്നമ ഹലി മതലതി വതഖൂലു ഹൽ മിൻ മസീദ്, നീ നിറഞ്ഞോ എന്ന് മലക്കുകൾ എന്ന് നരകത്തോട് അള്ളാഹു ചോദിക്കുമ്പോൾ നരകം അങ്ങോട്ട് ചോദിക്കും അള്ളാഹുവിനോട്, ഹൽ മിൻ മസീദ്, ഇനിയുമുണ്ടോ ഇനിയുമുണ്ടോ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ കദം, അവന്റെ കദം, അവന്റെ കാൽപാദം, അള്ളാഹുവിന്റെ കദം എങ്ങനെയാണ് അവന്റെ മഹത്വത്തിന് യോജിച്ച നിലക്ക്, അത് സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്താൻ നമുക്ക് പാടില്ല, എങ്ങനെയെന്ന് ചിന്തിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിച്ച അവന്റെ സിഫത്താണ്, അവൻ ആ കദം നരകത്തിന് മുകളിൽ വെക്കുന്നതാണ്. അപ്പോൾ ആ നരകം മതി മതി എന്ന് പറഞ്ഞ് അത് ചുരുണ്ടുകൂടുന്നതാണ്. നരകം ഒന്നിന് അതിന്റെ ചില ഭാഗങ്ങൾ ചില ഭാഗത്തിലേക്ക് ചുരുണ്ടുകൂടുന്നതാണ്. ഇങ്ങനെയുള്ളതാണ് നരകം, അത് സംസാരിക്കും. പരലോകത്ത് തന്നെ ഓനക്കുമ്മിനാർ, ഒരു കഴുത്ത് പ്രത്യക്ഷപ്പെടും. പരലോകത്ത് ഒരുമിച്ച് കൂടി ആളുകളെ ഈ നരകം നോക്കും, അതിന്റെ രണ്ട് കണ്ണുകൾ ഉണ്ടാകും, സംസാരിക്കാനുള്ള നാവുണ്ടാകും, ഇരു ചെവികൾ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് ആ നരകം പറയും, ഇന്നി ഉക്കിൽതു ബിസലാ, മൂന്ന് പേരെ ഞാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അവരെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. കുല്ലു മൻ ദഅമ അല്ലാഹി ഇലാഹൻ ആഖർ, ഒന്ന് അള്ളാഹുവോടൊപ്പം മറ്റുള്ള ഇലാഹുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ, രണ്ടാമത്തേത് അഹങ്കാരിയും തോന്നിവാസിയുമായവൻ, മൂന്നാമത്തേത് കുല്ലു മുസവ്വിർ, രൂപമുണ്ടാക്കുന്ന ജീവനുള്ളവയുടെ രൂപമുണ്ടാക്കുന്ന ആളുകൾ, ഇങ്ങനെ മൂന്ന് വിഭാഗത്തെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് മലക്ക് എന്ന് നരകം പറയും. അപ്പൊ നരകം സംസാരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ പറഞ്ഞ അള്ളാഹുവിനോട് നരകം സംസാരിച്ച കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മനുഷ്യൻ അന്ന് ചിന്തിക്കും, പക്ഷേ ചിന്തിച്ചത് കൊണ്ട് കാര്യമില്ല. അന്ന ലഹു ദിക്റ, അതുകൊണ്ട് എന്ത് കാര്യമാണ്, കാരണം അതിന്റെ സമയം ഈ ലോകമാണ്. ഈ ലോകത്ത് ആലോചിച്ചു കൊണ്ടിരിക്കുക, മരണത്തെ കുറിച്ച് ആലോചിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്തിറു ദിക്റ ഹാദിമില്ലദ്ദാത് അയൽ മൗത്ത്, നിങ്ങൾ എല്ലാ ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന നരകത്തെ, മരണത്തെ ഓർത്തുകൊണ്ടിരിക്കുക. മുറിഞ്ഞുപോയി പിന്നെ ആസ്വാദനങ്ങളില്ല, പിന്നെ ഈ ലോകത്തെ രുചി പിന്നീടില്ല, മറിച്ച് ബർസഖിലേക്കാണ് ഇനി പോകാനുള്ളത്. അതുകൊണ്ടാണ് ചില മുൻഗാമികൾ അവർ പറഞ്ഞതായി പല കിതാബുകളിൽ കാണാം. ഒരു ഖബർസ്ഥാനിൽ പോയി അവരിലൊരാൾ പറഞ്ഞത്രേ, എന്തിനു വേണ്ടിയാണ്? കൂടെയുള്ള ആളുകൾക്ക് പാഠമാകുവാൻ. യാ അഹ്ലൽ ഖുബൂർ, ഓ ഖബറുകളിൽ കിടക്കുന്ന ആളുകളെ, ഇന്നൽ മാല ഖദ് ഇക്തസിം വൻ നിസാഉ ഖദ് തസവ്വജൻ വൽ മസ്കൻ ഖദ് സകനഹ ഖൗമുൻ ഗൈറുകും. ഖബറാളികളെ, ഇന്നൽ മാല ഖദ് ഇക്തസിം, നിങ്ങളുടെ സമ്പത്തൊക്കെ വീതം വെച്ചു, നിങ്ങൾ ദുനിയാവിൽ വിട്ടേച്ചു പോയതൊക്കെ വീതം വെച്ചു പോയി. വൻ നിസാഉ ഖദ് തസവ്വജൻ, നിങ്ങളുടെ സ്ത്രീകളൊക്കെ, നിങ്ങളുടെ ഭാര്യമാരൊക്കെ വേറെ ആളുകൾ കല്യാണം കഴിച്ചു. നിങ്ങൾ താമസിച്ച വീടുകൾ വേറെ ആളുകൾ അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കിടന്ന് കട്ടിൽ, നിങ്ങൾ കിടന്ന് കിടക്ക, അതിലൊക്കെ വേറെ ആളുകൾ കിടന്നുറങ്ങുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ഇദ്ദേഹം കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, വല്ലാഹി ലൗ അജാബു ലഖാലു, വല്ലാഹി ലൗ അജാബു ലഖാലു ലം നജിദ് ഖൈറൻ ലം നജിദ് സാദൻ ഖൈറൻ മിൻ അത്തഖ്വ. അവർ മറുപടി പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ പറയുമായിരുന്നു, ഇതൊക്കെ കേട്ടാലോ, ഏയ് നിങ്ങളുടെ സമ്പത്തൊക്കെ വേറെ ആളുകൾ എടുത്തു, നിങ്ങളുടെ ഭാര്യമാരൊക്കെ വേറെ ആളുകൾ കല്യാണം കഴിച്ചു, നിങ്ങളെ വീടൊക്കെ വേറെ ആളുകൾ താമസിക്കാൻ തുടങ്ങി എന്ന് കേട്ടാലും അവരെന്തേ പറയുള്ളൂ? മറുപടി പറഞ്ഞിരുന്നെങ്കിൽ, അള്ളാഹുവാണ് ഞങ്ങൾക്ക് ഏറ്റവും ഖൈറായ ജാദായി, ഏറ്റവും ഖൈറായ വിഭവമായി ഞങ്ങൾ കണ്ടത് തഖ്വ മാത്രമാണ്. ഞങ്ങൾക്ക് ഇവിടെ ഉപകാരപ്പെട്ട എന്താണ്? തഖ്വ മാത്രമാണോ? വല്ലാഹി ലം നജിദ് സാദൻ ഖൈറൻ മിന തഖ്വ. ഈ യാത്രക്ക് ഞങ്ങളെടുത്ത വിഭവങ്ങളിൽ, ഈ യാത്രക്ക് വേണ്ടി ഞങ്ങളെടുത്ത വിഭവങ്ങളിൽ തഖ്വയല്ലാതെ അതിനേക്കാളും ഖൈറായ മറ്റൊന്നും ഞങ്ങൾക്ക് കണ്ടിട്ടില്ല, ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല എന്നേ ഒരു മറുപടി പറയാം എന്നാണ്. അപ്പൊ അതാണ് സഹോദരങ്ങൾ, അവിടെ നമുക്ക് അമൽ മാത്രമേ ഉപകാരപ്പെടുകയുള്ളൂ, മറ്റൊന്നും ഉപകാരപ്പെടുകയില്ല. അതുകൊണ്ട് ഇവിടെ ചിന്തിക്കണം, അതിനെക്കുറിച്ച് ചിന്തിക്കണം, മരണത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. അത് പെട്ടെന്ന് വരും, അത് ഏത് സമയത്ത് വരും എന്ന് പറയാൻ സാധിക്കുകയില്ല. ഏത് ഭൂമിയിൽ വെച്ചാണ് ഞാൻ മരിക്കുക എനിക്ക് പറയാൻ സാധിക്കുകയില്ല, നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല എവിടെ വെച്ചാണ് നമ്മൾ മരിക്കുക എന്നത് നമുക്കറിയില്ല. അതുപോലെ തന്നെ നമ്മുടെ യൗവനത്തിൽ ഒരിക്കലും നമ്മൾ വഞ്ചിതരായിക്കൂടാ, ആരോഗ്യത്തിൽ വഞ്ചിതരായിക്കൂടാ. കാരണം എനിക്ക് ആരോഗ്യം ഉണ്ടല്ലോ, രോഗങ്ങളൊന്നുമില്ല, എനിക്ക് യൗവനമാണല്ലോ, വയസ്സായിട്ടില്ല എന്ന് നമ്മൾ അത് കണ്ട് വഞ്ചിതരാകരുത്. അള്ളാഹു എപ്പോഴാണ് നമ്മുടെ ദിവസം തീരുമാനിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയില്ല. എത്ര എത്ര ആളുകളാണ് അങ്ങനെ വിചാരിച്ചിട്ടുള്ളത്. വഖമ്മിൻ ഫതൻ യുംസി വയുസ്ബിഹു വാഹിക വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദരി. എത്ര എത്ര യുവതികളാണ്, യുവാക്കളാണ് രാവിലെയും വൈകുന്നേരമൊക്കെ ഇങ്ങനെ ചിരിച്ച് തമാശയും ചിരികളിയും തമാശയൊക്കെ ഇങ്ങനെ നടക്കുന്നത്. അവനറിയില്ല, അവളറിയില്ല, അവന് അവളെ പുതപ്പിക്കാറുള്ള കഫൻ തുണി അപ്പുറത്ത് അവിടെ തുന്നിയിട്ടുണ്ട്, അവിടെ ആ തുണി റെഡിയായിട്ടുണ്ട്, അതവനറിയില്ല. അതുപോലെ തന്നെ വക്കമ്മിൻ സഹീഹിൻ മാസമിൻ ഗൈര ഇല്ലത്തിൻ വക്കമ്മിൻ സഖീമിൻ ആശഹീനമിൻ ദഹരി. എത്ര എത്ര ആരോഗ്യമുള്ള ആളുകളാണ് ഒരു രോഗവുമില്ലാതെ മരിച്ചുപോയത്, എത്ര എത്ര രോഗികളാണ് കുറെ കാലം ജീവിക്കുന്നത്, ഇന്ന് മരിക്കും നാളെ മരിക്കുന്നാണ് അവരെ പറ്റി ആളുകൾ വിചാരിക്കുന്നത്, പക്ഷെ അവരങ്ങനെ കിടക്കുകയാണ്, അവർ മരിക്കുന്നില്ല. വകമ്മിൻ സിഗാരിൻ യുർതജ സൂല ഉംരിഹിം വഖദ് ഉദ്ഖിലത് അജ്സാദുഹും ദുൽമത്തൽ ഖബ്രി. എത്ര എത്ര ചെറിയ കുട്ടികളാണ് അവർ ജനിക്കുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത്, അവരുടെ ബന്ധുക്കൾ ഉമ്മയും ഉപ്പയും ഒക്കെ പ്രതീക്ഷിക്കുന്നത് ഒരുപാട് കാലം ജീവിക്കുമെന്നാണ്. ഒരുപാട് കാലം ജീവിക്കാനാണ് എല്ലാവരും അവരുടെ ബന്ധുക്കൾ വിചാരിക്കും, ഒരു കുട്ടി ജനിക്കുമ്പോൾ അതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അവരുടെ ആ കുഞ്ഞു ശരീരങ്ങൾ ഖബറിന്റെ ഇരുട്ടിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. അങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ. വഖമ്മിൻ അറൂസിൻ, എത്ര എത്ര മണവാളന്മാരാണ്, മണവാട്ടികളാണ്. സയ്യനൂഹാ ലിസൗജിഹാ, ആ മണവാട്ടിയെ അല്ലെങ്കിൽ ആ മണവാളനെ അവളുടെ അവന്റെ കൂട്ടുകാർ അവന്റെ വിവാഹത്തിന് വേണ്ടി ഒരുക്കി, അവരെ ഒരുക്കി, അവരെ എന്താ പറയാ, അങ്ങനെ ഭംഗിയാക്കി കൊടുത്തവർക്ക്. പക്ഷേ വഖദ് ഖുബിളത് അർവാഹുഹും ലൈലത്തൽ ഖദരി, ആ വിവാഹം നിശ്ചയിച്ച രാത്രി അതാ അവരുടെ റൂഹ് പോവുകയാണ്, അവർ മരണപ്പെടുകയാണ്. ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ. ഇതാണ് ദുനിയാവിന്റെ കാര്യം. ആർക്കും ഒരു ഉറപ്പും നമുക്ക് തരാൻ സാധ്യമല്ല. അതോർത്തുകൊണ്ടേയിരിക്കുക, അതോർത്തുകൊണ്ടേയിരിക്കുക. അല അയ്യുഹൻ നാസി ലിയൗമി റഹീലിഹി അറാക അനിൽ മൗതിൽ മുഫരീഖ് ഇലാഹിയ. ഓ മനുഷ്യ, ഞാൻ നിന്നെ കാണുന്നത് നിനക്കെന്തു പറ്റി? ഈ ദുനിയാവിൽ നിന്ന് നിന്നെ വേർപെടുത്തി കളയുന്ന മരണത്തെ കുറിച്ച് അശ്രദ്ധനായിട്ടാണല്ലോ നിന്നെ ഞാൻ കാണുന്നത്, എനിക്കതിനെ കുറിച്ചൊരു ശ്രദ്ധയില്ലല്ലോ. എത്ര എത്ര ആളുകളാണ് വലിയ വലിയ വീടും വലിയ വലിയ സമ്പത്തും ഒക്കെ ഉപേക്ഷിച്ചിട്ട് അതൊക്കെ ഖാലിയാക്കിയിട്ട്, അതൊക്കെ ഒന്നുമില്ലാതെ ഖാലിയാക്കിയിട്ട് ഖബറിലേക്ക് പോയിട്ടുള്ളത്. അവർ കൊണ്ടുപോയത് എന്താണ്? ഒരു കഫൻ പുടവ മാത്രമാണ് അവർ കൊണ്ടുപോയിട്ടുള്ളത്. നീയും അങ്ങനെ തന്നെയാണ്, നീയും അങ്ങനെ തന്നെയാണ്. നിനക്ക് നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ അവരുടെ അയൽവാസിയായി, ആ ഖബർസ്ഥാനിൽ അവരുടെ അയൽവാസിയായി കിടക്കേണ്ടവനാണ് നീയും. അതുകൊണ്ട് അത് ഈ ദുനിയാവിലാണ് നമ്മൾ ആലോചിക്കേണ്ടത്, ജീവിതത്തിൽ മാറ്റമുണ്ടാകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. യഖൂലു, ആ ദിവസം അവൻ, യഖൂലു അവൻ പറയും, അഥവാ പരലോക നാളിൽ അവൻ പറയും, യാ ലൈതനി, ഞാനായിരുന്നെങ്കിൽ, ലൈത എന്നത് പ്രതീക്ഷ പ്രകടിപ്പിക്കാനുള്ള ഒരു വാക്കാണ് ലൈത. യാ ലൈതനി, ഞാനായിരുന്നുവെങ്കിൽ, ഖദ്ദംതു, മുൻകൂട്ടി ചെയ്തിരുന്നുവെങ്കിൽ, ലി ഹയാതി, എന്റെ ജീവിതത്തിന് വേണ്ടി, ലി ഹയാതി, എന്റെ ജീവിതത്തിന് വേണ്ടി. നംസാരി പറയുന്നു, യഖൂലു മുതഹസ്സിറൻ അലാ മാ ഫർറത ഫീ ജംബില്ലാഹ്, അള്ളാഹുവിന്റെ കാര്യത്തിൽ അവൻ പാഴാക്കി കളഞ്ഞ കാര്യങ്ങളെ ആലോചിച്ച് അവനത് ആ നിരാശനാവുകയാണ് പരലോകത്ത്. അലൈതനി ഖദ്ദംതു ലി ഹയാതി അദ്ദായിമ അൽബാഖിയ അമലൻ സാലിഹ, എന്റെ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഉദ്ദേശം പരലോക ജീവിതമാണ്, എന്നു നിലനിൽക്കുന്ന ശാശ്വതമായ ജീവിതം. ആ ലോകത്തേക്ക് വേണ്ടി ഞാൻ, ആ ജീവിതത്തിന് വേണ്ടി ഞാൻ മുമ്പേ ചെയ്തിരുന്നുവെങ്കിൽ, എന്താണ് മുമ്പേ ചെയ്യേണ്ടിയിരുന്നത്? അമലൻ സാലിഹ, സാലിഹായ അമലുകൾ. കമാ ഖാല തആല, അല്ലാഹു മറ്റൊരു സൂറത്തിൽ പറഞ്ഞിട്ടുള്ളത് പോലെ, യഖൂലു യാ ലൈതനി ഇത്തഖദ്തു മഅ റസൂലി സബീല, യാ വൈലത ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെയുള്ള മാർഗം അത് സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇന്നാളെ ഞാൻ എന്റെ ഉറ്റ കൂട്ടുകാരനായി സ്വീകരിച്ചിരുന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. ഇവനെ വഴി പിഴപ്പിച്ച അവനെ കുറിച്ച് പറയുകയാണ്. ഈ ആയത്തിൽ തെളിവുണ്ട്, അല അന്നൽ ഹയാത്തല്ലതി യംബഗി അസ്അയു ഫീ അസ്ലിഹ വകമാലിഹ വഫീ തസ്മീമി ലദ്ദാതിഹ ഹിയൽ ഹയാത്തു ഫീ ദാരിൽ ഖറാർ ഫഇന്നഹ ദാറുൽ ഖുൽദി വൽ ബഖാ. എന്താണ് ഈ ആയത്തിൽ തെളിവുള്ളത്? നമ്മൾ യഥാർത്ഥത്തിൽ അധ്വാനിക്കേണ്ടത്, പരിശ്രമിക്കേണ്ടത് യഥാർത്ഥ സുഖങ്ങൾ കിട്ടുന്ന പരലോകത്തേക്ക് വേണ്ടിയാണ്. അവിടെയാണ് ശാശ്വത ജീവിതമുള്ളത്, നശിക്കാത്ത ജീവിതമുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതുപോലെ, അവരുടെ വസ്ത്രങ്ങൾ അവിടെ നുരുമ്പി പോവുകയില്ല, അവരുടെ യൗവനം നശിച്ചു പോവുകയില്ല. അങ്ങനത്തെ ലോകം എവിടെയാണ്? സ്വർഗമാണ്. ഇവിടെ അല്ല, ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മനുഷ്യൻ, അവന് പല പ്രയാസങ്ങളും വരും. എത്ര സുഖങ്ങൾ ഉണ്ടെങ്കിലും പല പ്രയാസങ്ങൾ അവനുണ്ടാകും, പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ലഖദ് ഖലഖ്നൽ ഇൻസാന ബികബദ് എന്ന് അല്ലാഹു പറഞ്ഞിട്ടുള്ളതുപോലെ, പ്രയാസങ്ങൾ ഉണ്ടാകും, രോഗം വരും, വയസ്സാകും, പേടിയുണ്ടാകും, ദുഃഖമുണ്ടാകും. ഇതൊക്കെ ഉണ്ടായാൽ എന്താണ്? മറ്റുള്ള ആസ്വാദനങ്ങളൊന്നും ആസ്വദിക്കാൻ സാധിക്കുകയില്ല. പരലോകത്ത് അങ്ങനെയാണോ? ഒരിക്കലുമല്ല. ും അവരുടെ വസ്ത്രങ്ങൾ നുരുമ്പി പോവുകയില്ല, അവരുടെ യൗവനം നശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ലോകത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് മുഹമ്മദ് ബിൻ അംറ എന്ന സഹാബിയുടെ ഒരു കൗൽ എടുത്തു കൊടുത്തിരിക്കുന്നു, ഇമാം അഹ്മദിന്റെ മുസ്നദിലുള്ളതാണ്. എന്താണ് ആ സഹാബി പറഞ്ഞത്? لو ان عبدا خر على وجهه من يوم ولد الى ان يموت في طاعه الله لحقره يوم القيامه ولود انه رد الى الدنيا كيما يزداد من الاجر والثواب. ഒരു അടിമ ഈ ലോകത്ത് അവൻ ജനിച്ച അന്ന് മുതൽ മരിക്കുന്നത് വരെ അല്ലാഹു കൊണ്ട് സുജൂദിൽ കിടന്നിട്ടുണ്ട് എന്ന് സങ്കൽപ്പിക്കുക, എന്നാലും പരലോകത്ത് അവൻ ഖേദിക്കും, അവൻ അതിനെ നിസാരമായി കാണും, അത്രയൊന്നും ഇല്ല എന്നവന് തോന്നും. മാത്രമല്ല, പരലോകത്ത് തിരിച്ചുപോയിരുന്നെങ്കിൽ, എന്നിട്ട് കുറച്ചുകൂടി നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ എന്നവൻ ആഗ്രഹിക്കുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസും ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്, ഇമാം അഹ്മദിന്റെ മുസ്നദിൽ തന്നെ. ഇമാം നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹം സഹീഹാണെന്ന് പറഞ്ഞ ഹദീസാണ്. عن عتبة بن عبد قال إن رسول الله صلى الله عليه وسلم قال عتبة بن عبد رضي الله عنه برينه نبي صلى الله عليه وسلم برينه لو أن رجلا يجر على وجهه ورمانشا أولا مكت മുഖം കുത്തി അവൻ വലിച്ചിഴക്കപ്പെട്ടു എന്ന് സങ്കല്പിക്കുക. അങ്ങനെ ആയിരുന്നെങ്കിൽ മിനിയവും ഇവുലിതയിലായി അവൻ ജനിച്ച അന്ന് മുതൽ അവൻ പ്രായമേറി വയസ്സായിട്ട് മരിക്കുന്നവരെ എന്ന് പറഞ്ഞാൽ ഒരാള് വേഗത്തിൽ അയാളുടെ ശബാബിൽ തന്നെ യൗവനത്തിൽ തന്നെ മരിച്ചുപോയ ആളെ കുറിച്ചല്ല, മറിച്ച് ജനിച്ച അന്ന് മുതൽ വയസ്സായി മരിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാളെ മുഖം നിലത്തെ വെക്കപ്പെട്ട് അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി അയാൾ അങ്ങനെ അയിന് കൂട്ടുക, അങ്ങനെ അയാൾക്ക് വേണ്ടി വന്നു എങ്കിലും പരലോകത്ത് അവനത് അതെന്തായി തോന്നും? നിസ്സാരമായി തോന്നും. കുറച്ചുകൂടി ചെയ്തിരുന്നെങ്കിൽ, സാലിഹാണെങ്കിൽ അവൻ എന്ത് തോന്നും? കുറച്ചുകൂടി നന്മ ചെയ്യാമായിരുന്നു എന്ന് തോന്നും. അവൻ സാലിഹായിരുന്നുവെങ്കിൽ, സാലിഹ് അവൻ മോശക്കാരനായിരുന്നുവെങ്കിൽ അവന് നല്ല കാര്യങ്ങൾ ചെയ്യാമായിരുന്നു, മോശത്തരങ്ങൾ ചെയ്യണ്ടായിരുന്നു എന്നവന് തോന്നും. അത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്, മാ മിൻ സാഅതിൻ തമുറു ബിഇബ്നി ആദമ ലാ യദ്കുറുല്ലാഹ തആല ഫീഹാ ഇല്ലാ തഹസ്സറ അലൈഹാ യൗമൽ ഖിയാമ. ആദമിന്റെ പുത്രന് ഈ ലോകത്ത്, മനുഷ്യന് ഈ ലോകത്ത് അള്ളാഹുവിനെ ഓർക്കാതെ ഒരു നിമിഷം കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പരലോകത്ത് ആ നിമിഷത്തോർത്തവൻ കേൾക്കുന്നതാണ്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹി ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, يعني يندم على ما كان سلف منه من المعاصي ان كان عاصيا ويود لو كان ازداد من الطاعات ان كان طائعا. അനുസരിക്കുന്നവനാണെങ്കിൽ അവൻ അവന്റെ അനുസരണ വർദ്ധിപ്പിക്കാൻ, നല്ല ആളാണെങ്കിൽ നന്മ വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും, മോശമാളായിരുന്നുവെങ്കിൽ അവൻ ചെയ്ത മോശത്തരങ്ങളെ ഓർത്ത് ഖേദിക്കും. അങ്ങനെയുള്ള നാളാണ് പരലോകം. സഹോദരങ്ങളെ, അതിന് കാത്തു നിൽക്കരുത്. ഈ ലോകത്ത് നമ്മൾ ആലോചിക്കുക, നമ്മളെ കുറിച്ച് ആലോചിക്കുക, മുഹാസബത്തുൻ നഫ്സ് നടത്തുക. ഒരാൾ ഒരു അടിമ അവന്റെ തെറ്റുകളെ കുറിച്ച് ആലോചിക്കുന്ന കാലത്തോളം അവൻ ഖൈറിലായിരിക്കും. ഒരാൾ സ്വന്തത്തെ കുറിച്ച് അവൻ മുഹാസബത്ത് നടത്തുകയാണ്, എന്റെ കുറവുകൾ എന്തൊക്കെയാണ്, എനിക്കെന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, എന്റെ സ്വഭാവത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ എനിക്കെന്തൊക്കെ തിന്മകളുണ്ട്, ഏത് കാര്യത്തിലാണ് ഞാൻ ശൈത്താൻ അനുസരിക്കാൻ സാധ്യത, ഏത് വിഷയത്തിലാണ് എനിക്ക് തെറ്റിപ്പോകുന്നത്, സിനയോട് എന്റെ നിലപാടെന്താണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എനിക്ക് തെറ്റുപറ്റാറുണ്ടോ, ഞാൻ കളവ് പറയുന്ന ആളാണോ, ഞാൻ വഞ്ചിക്കുന്ന ആളാണോ, എന്റെ സ്വഭാവം മോശമാണോ എന്നൊക്കെ സഹോദരങ്ങൾ നമ്മൾ ആലോചിക്കുന്ന കാലത്തോളം നമുക്ക് നമ്മളിൽ ഖൈറുണ്ടെന്ന്, നമ്മളിൽ ഖൈറുണ്ട് എന്ന് ആലോചിക്കണം. അതിനെക്കുറിച്ച് നമ്മളെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. മുഹാസബത്തുൻ നഫ്സ് അത് നടത്തണം നമ്മൾ. ഹാസിബു ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം വിചാരണ നടത്തുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. മുഅ്മിൻ അങ്ങനെയായിരിക്കും, അവന്റെ തെറ്റുകൾ കാണുന്നത് അവന്റെ തലക്ക് മുകളിൽ വീഴാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു വലിയ പാറ പോലെയാണ് അവൻ അവന്റെ തെറ്റുകൾ കാണുന്നത്. എന്നാൽ ഒരു മുനാഫിഖ്, ഒരു ഫാജിർ, വൃത്തികെട്ടവൻ അവന്റെ തെറ്റുകളെ കാണുന്നത് അവന്റെ മൂക്കിന്റെ അടുത്തൂടെ പറന്നുപോയ ഒരു ഈച്ചയെ പോലെ, അത്ര നിസ്സാരമായിട്ടാണ് അവൻ അതിനെ തട്ടി നിൽക്കുക എന്നതുപോലെ ഗൗരവം കാണുകയില്ല. മുഅ്മിനുകൾ എപ്പോഴും സ്വന്തത്തെ കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കണം, മാറാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം, ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഞാൻ മാറുകയില്ല എന്നൊരിക്കലും വിചാരിക്കരുത്, ഞാൻ വിചാരിക്കരുത്, തെറ്റാണത്, മറിച്ച് തൗബ ചെയ്തുകൊണ്ടേയിരിക്കുക, അള്ളാഹുവിനോട് എന്നെ നന്നാക്കണേ എന്ന് ഞാനും നിങ്ങളും ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു പറയുന്നു, ഫയൗമഇദിൻ ലാ യുഅദ്ദിബു അദാബഹു അഹദ്. ഫയൗമഇദിൻ, അന്നേ ദിവസം, അപ്പോൾ ആ ദിവസം, ലാ യുഅദ്ദിബ്, ശിക്ഷിക്കുകയില്ല, അദാബഹു, അവന്റെ ശിക്ഷ അഥവാ അള്ളാഹുവിന്റെ ശിക്ഷ ശിക്ഷിക്കുകയില്ല, അഹദുൻ, ഒരാളും എന്ന് പറഞ്ഞാൽ അള്ളാഹു ശിക്ഷിക്കുന്നത് പോലെ ശിക്ഷിക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല, ഒരാൾക്കും ശിക്ഷിക്കാൻ കഴിയാത്ത ശിക്ഷ അള്ളാഹു അവനെ ശിക്ഷിക്കുന്നതാണ്, ഏറ്റവും വലിയ അജാബ്. ലിമൻ അഹ്മല ദാലിക യൗം വനസിയ അൽഅമല ലഹ്, ആരെയാണ് അള്ളാഹു ശിക്ഷിക്കുക? ഇമാം സഅദി പറയുന്നു, ആരാണോ ആ ദിവസത്തെ പാഴാക്കി കളഞ്ഞത്, ആ ദിവസത്തേക്ക് വേണ്ട പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യാതെ അതിനെ മറന്ന് പാഴാക്കി കളഞ്ഞത് ആരാണോ അവനെ. മാത്രമല്ല, വലാ യൂസിഖു വസാഖഹു അഹദ്, വലാ യൂസിഖ്, ഔസഖ, യൂസിഖ് എന്ന് പറഞ്ഞാൽ ബന്ധിക്കുക, കെട്ടിടുക. വലാ യൂസിഖ്, ബന്ധിക്കുകയില്ല, വസാഖഹു അവൻ ബന്ധിക്കുന്നത് പോലെ, അവന്റെ ബന്ധനം ബന്ധിക്കുകയില്ല അഹദുൻ ഒരാളും. കാരണം ഒരാൾക്കും ബന്ധിക്കാൻ കഴിയാത്ത ബന്ധനമാണ് അള്ളാഹു അവനെ ബന്ധിക്കാൻ പോകുന്നത് പരലോകത്ത്. പറഞ്ഞു അള്ളാഹുവിന്റെ മലക്കുകൾ ഉണ്ടല്ലോ, ജബാനിയ ശിക്ഷയുടെ മലക്കുകൾ, അബൂജഹലിനെ താക്കീത് ചെയ്ത് അള്ളാഹു പറഞ്ഞില്ലേ ഫലിയദുനാദിയ, അവനവന്റെ കൂട്ടുകാരെ വിളിച്ചുകൊള്ളട്ടെ, അവന്റെ തെമ്മാടി കൂട്ടത്തവൻ വിളിച്ചുകൊള്ളട്ടെ, സനദുൽ ജബാനിയ, നാം ജബാനിയെ വിളിച്ചുകൊള്ളാം. ആരാണ് ജബാനിയ? ഇങ്ങനെ കുറ്റവാളികളെ കെട്ടിയിട്ട് നരകത്തിലേക്ക് അവരെ വലിച്ചെറിയുന്ന, അവരെ ശിക്ഷിക്കുന്ന അള്ളാഹു ശിക്ഷ ഏൽപ്പിച്ചിട്ടുള്ള മലക്കുകളാണ്. അവർ കെട്ടിയിടുന്നത് പോലെ ആർക്കും കെട്ടിയിടാൻ സാധിക്കുകയില്ല. ഇമാം സഅദി പറയുന്നു ഫഇന്നഹും യുഖറനൂന ബിസലാസിലിൻ മിന്നാർ, നരകത്തിലെ ചങ്ങലകൾ കൊണ്ട്, തീ കൊണ്ടുള്ള ചങ്ങല കൊണ്ട് അവരെ ബന്ധിക്കുന്നതാണ്. വയുസ്ഹബൂന അലാ വുജൂഹിഹിം ഫിൽ ഹമീം, ചുട്ടുപൊള്ളുന്ന വെള്ളത്തിൽ നരകത്തിയിൽ അവരുടെ മുഖം കുത്തി വലിച്ചെടുക്കുന്നതാണ്. സുമ്മ ഫിന്നാരി യുസ്ജറൂൻ, പിന്നെ നരകത്തിൽ അവർ കത്തിക്കപ്പെടുന്നതാണ്. സഹാദ ജസാഉൽ മുജ്രിമീൻ, ഇതാകുന്നു കുറ്റവാളികൾക്കുള്ള പ്രതിഫലം. فيوم إذ لا يعذب عذابه أحد ولا يوثق وثاقه أحد. إن الله പറയുകയാണ് എന്നാൽ മുഅ്മിനുകൾക്ക് എന്താണ് ഉണ്ടാവുക? അല്ലാഹുവിനെ അനുസരിച്ച, അല്ലാഹുവിനെ കീഴ്പ്പെട്ട ആളുകൾക്ക് എന്താണ് ഉണ്ടാവുക? യാ അയ്യതുഹ നഫ്സുൽ മുത്മഇന്ന, യാ അയ്യതുഹ നഫ്സ്, നഫ്സ് എന്നാൽ ഇവിടെ റൂഹിനെയാണ് വിളിക്കുന്നത്, ആത്മാവാണ് ഇവിടെ ഉദ്ദേശം. ആത്മാവിന് റൂഹിന് നഫ്സ് എന്ന് പറയാറുണ്ട്, റൂഹിന് നഫ്സ് എന്ന് പറയാറുണ്ട്. റൂഹും നഫ്സും സമാനമായ അർത്ഥങ്ങൾ പ്രയോഗിക്കാറുണ്ട്, എന്നാൽ ഇത് രണ്ടും വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട്. ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ കിതാബുർ റൂഹ്, ആ കിതാബിൽ ഇതിനെ കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തിനൊക്കെ ഉപയോഗിക്കും? അതിൽപ്പെട്ടതാണ് രക്തത്തിന് ഉപയോഗിക്കും. നഫ്സ് മാല നഫ്സ ലഹു സാഇല എന്ന ഇബ്രാഹിം അന്നഖഈയുടെ വാക്കൊക്കെ അദ്ദേഹം അവിടെ കൊണ്ടുവന്നു. ആ കിതാബിൽ അദ്ദേഹം അത് നബി പറഞ്ഞു എന്നാണ് പറയുന്നത്, പക്ഷെ അത് അബദ്ധമാണ്. ഇബ്നു ഖയ്യിം അവിടെ അബദ്ധത്തിൽ പറഞ്ഞതാണ്, അത് അദ്ദേഹം തുടക്കകാലത്ത് എഴുതിയിട്ടുള്ള കിതാബാണ് അർറൂഹ്. അതിൽ ചില അതുകൊണ്ട് തന്നെ ചില അബദ്ധങ്ങൾ ഉണ്ടെന്ന് ഉലമാക്കൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കിതാബ് അർറൂഹ്, നഫ്സ് എന്ന വാക്ക് റൂഹിന് പറയും, അതുപോലെ രക്തത്തിന് പറയും നഫ്സ് എന്ന വാക്ക്, പക്ഷെ രക്തത്തിന് റൂഹ് എന്ന് പറയുകയില്ല. അതുപോലെ റൂഹ് എന്ന വാക്ക് ആത്മാവിന് പറയും, ആത്മാവിന് നഫ്സ് എന്നും പറയും. എന്നാൽ റൂഹ് എന്ന വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഇറക്കി കൊടുത്ത വഹീന് പറയും, കദാലിക അൻസൽന ഇലൈക റൂഹൻ മിൻ അംരിന, നിനക്ക് നാം റൂഹ് ഇറക്കി തന്നിരിക്കുന്നു, അതിനെ നഫ്സ് എന്ന് പറയുകയില്ല. ഇങ്ങനെ ഒരേ പദത്തിന് തന്നെ ഇത് രണ്ടും ഉപയോഗിക്കുന്ന അങ്ങനത്തെ പദങ്ങളുണ്ട്, അതുപോലെ ഒന്ന് മാത്രം ഉപയോഗിക്കുന്ന മറ്റേത് ഉപയോഗിക്കാത്ത അർത്ഥങ്ങളുമുണ്ട്. നഫ്സ് എന്നാൽ ഇവിടെ ഉദ്ദേശം റൂഹ് എന്നാൽ. നഫ്സ് എന്ന വാക്ക് മുഅന്നസ് ആണ്, മുദക്കറല്ല. നഫ്സ് എന്ന വാക്ക് സ്ത്രീലിംഗമാണ്. യാ അയ്യതുഹ നഫ്സ് എന്ന് അല്ലാഹു വിളിച്ചിട്ടുള്ളത് അതുകൊണ്ട്, അല്ലെങ്കിൽ യാ അയ്യുഹർ നഫ്സ് എന്നാണ് പറയുക. അയ്യതുഹ നഫ്സുൽ മുത്മഇന്ന, മുത്മഇന്ന അതും മുഅന്നസായ പ്രയോഗമാണ്, മുത്മഇൻ എന്നല്ല മുത്മഇന്ന എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനത്തെ നഫ്സാണ് ഇത്? തുമഅ്നീനത്തുള്ള നഫ്സാണ്. തുമഅ്നീന എന്ന് പറഞ്ഞാൽ സമാധാനം, ശാന്തി. അല്ലദീന ആമനു വതതുമഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തതുമഇന്നുൽ ഖുലൂബ്, അതാണ് തുമഅ്നീന. ഇത്മിഇനാൻ, ശാന്തി അടഞ്ഞ ആത്മാവേ, നഫ്സേ എന്ന് ആണ് വിളിക്കുന്നത്. യാ അയ്യതുഹ നഫ്സുൽ മുത്മഇന്ന. വഅമ്മ ഇമാം സഅദി പറയുന്നു വഅമ്മ മൻ ഇത്മഅന്ന ഇലല്ലാഹി വആമന ബിഹി വസദ്ദഖ റസൂലഹ, ആരാണോ അള്ളാഹുവിലേക്ക് ശാന്തി അടഞ്ഞത്, അള്ളാഹുൽ വിശ്വസിച്ചത്, അവന്റെ റസൂലുകളെ സത്യപ്പെടുത്തിയത്, ഫയുഖാലു ലഹു, അവനോടാണ് ഇത് പറയപ്പെടുക. യാ അയ്യതുഹ നഫ്സുൽ മുത്മഇന്ന ഐ ഇലാ ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ ദിക്റിലേക്ക്, അവന്റെ സ്മരണയിലേക്ക് ശാന്തി അടഞ്ഞിട്ടുള്ള നഫ്സ്. അസ്സാകിന ഇല ഹുബ്ബിഹി, അള്ളാഹുവിന്റെ ഹുബ്ബ്, അവന്റെ സ്നേഹം, അതുകൊണ്ട് സമാധാനം അടഞ്ഞിട്ടുള്ള നഫ്സ്. അല്ലതി ഖുറത് ഐനുഹ ബില്ലാഹ്, മാത്രമല്ല അങ്ങനെയുള്ള ആളുടെ കണ്ണ് കുളിർമയുണ്ടായിരിക്കുന്നു അള്ളാഹുവിനെ കൊണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് മുഅ്മിന്റെ സ്വഭാവമാണ്. ഇതൊക്കെ അള്ളാഹു അവൻ നിരന്തരം ഓർത്തുകൊണ്ടേയിരിക്കും. ആ ദിക്ർ അവനെ നന്നാക്കും. ആ ദിക്റാണ് അവനെ നന്നാക്കുന്നത്. അവൻ തിന്മകളിലേക്ക് പോകാതിരിക്കുന്നത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ്. ദിക്ർ ചെയ്യുക എന്നത് തിന്മകളിൽ നിന്ന് നമ്മളെ തടയും. ഇന്ന സ്വലാത്ത് തൻഹ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ വല ദിക്റുല്ലാഹി അക്ബർ. നമസ്കാരം തിന്മകളിൽ നിന്ന്, മ്ലേച്ഛകരമായ കാര്യങ്ങളിൽ നിന്ന് നമ്മളെ തടയുന്നു. അള്ളാഹുവിന്റെ ഓർക്കൽ അതാണ് ഏറ്റവും വലുത്. നമസ്കാരത്തിലുള്ളത് എന്താണ്? ദിക്ര. വഖിമി സ്വലാത്തിൽ ഇരിക്കിരി. അപ്പൊ ദിക്ർ യഥാർത്ഥത്തിൽ ചെയ്യുന്ന ഒരാൾ അവൻ തെറ്റുകളിൽ നിന്ന് അവന് മാറി നിൽക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഒരു സിഗാറു സഹാബത്തിൽപ്പെട്ട, സഹാബത്തിൽ വളരെ ചെറിയ ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി വന്ന് ചോദിക്കുകയാണ്, ഇന്ന ശറായി അൽ ഇസ്ലാമി ഖദ് കസറത അലൈഹി ഫഅംബിഅനി ബിശൈഇൻ അതശബ്ബതു ബിഹി. അല്ലാഹുവിന്റെ റസൂലെ, ഇസ്ലാമിന്റെ ശരിയാഴ്ച എനിക്ക് പ്രയാസമായി തോന്നുകയാണ്. ഇന്നത് പാടും, ഇന്നത് നിർബന്ധമാണ്, ഇന്നത് പാടില്ല എന്നൊക്കെ ഇങ്ങനെയുള്ള നിയമങ്ങൾ എനിക്ക് പ്രയാസമായി തോന്നുകയാണ്. അതുകൊണ്ട് അതൊക്കെ എനിക്ക് എളുപ്പമാകാനുള്ള ഒരു കാര്യം പഠിപ്പിച്ചു തന്നാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാ. നിന്റെ നാവ് അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് പച്ച പിടിച്ചതായിരിക്കട്ടെ. എപ്പോഴും ദിക്റിലായിരിക്കുക. എങ്ങനെയാണ് ദിക്റിലായിരിക്കേണ്ടത്? ഏതെങ്കിലും ആളുകൾ യാതൊരു തെളിവില്ലാതെ അയാൾക്ക് തോന്നിയതനുസരിച്ച് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞതനുസരിച്ച് 33,333, 4,444 ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇറക്കുന്ന ചില പുസ്തകങ്ങൾ, അതാണോ ദിക്ർ? അല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസുകളിൽ വന്നിട്ടുള്ള, സഹീഹായ ഹദീസുകളിൽ വന്നിട്ടുള്ള ദിക്റുകൾ, അത് അതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് കൽബ് നാവിന്റെ പിന്നാലെ ആയിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് മാത്രം ചൊല്ലിയിട്ട് കാര്യമില്ല, നാവും കൽബും ഒരുപോലെ ആയിരിക്കണം. അതുപോലെ അതിന്റെ അർത്ഥവും അതിന്റെ ഉദ്ദേശവും ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിരിക്കണം. ഇങ്ങനെ ആയാലാണ് ദിക്റിന്റെ ഒരുപാട് ഉപകാരങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അതിന് ഇത് മാത്രമല്ല, എമ്പാടും ഉപകാരങ്ങൾ ദിക്റിനുണ്ട്. അത് പ്രത്യേകം ക്ലാസുകളിൽ പറയേണ്ടതാണ്. ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽവാബിൽ സയ്യിദ് എന്ന കിതാബിൽ 100 ഫായിദകൾ എണ്ണി പറഞ്ഞിരിക്കുന്നു ദിക്റുകൾക്ക്. അദ്ദേഹത്തിന്റെ ഉസ്താദ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയുടെ അൽ കലിമു തയ്യിബ് എന്ന ദിക്റിന്റെ കിതാബ് വിശദീകരിച്ചതാണ്. അൽവാബിൽ സയ്യിദ് എന്ന കിതാബിൽ 100 എണ്ണി പറഞ്ഞിരിക്കുന്നു. അതിൽപ്പെട്ടതാണ് നമ്മുടെ ഹറാമും ഹലാലും ഒക്കെ പാലിക്കാൻ, ഇബാദത്തുകൾ ചെയ്യാൻ, ഹറാമുകൾ ഒഴിവാക്കാൻ നമുക്ക് എളുപ്പമാകും. അതുപോലെ നമ്മുടെ മനസ്സിന് ശാന്തി ലഭിക്കും, ശരീരത്തിന് ഉന്മേഷം ലഭിക്കും, ശൈത്താനിൽ നിന്ന് സംരക്ഷണം ഉണ്ടാകും, അള്ളാഹു നമ്മളെ കുറിച്ച് ഓർക്കും, നിഫാഖിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കും. ഇങ്ങനെ എമ്പാടും ഉപകാരങ്ങളാണ് ദിക്ർ കൊണ്ട് നമുക്കുണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇങ്ങനെ അള്ളാഹുവിലേക്ക് അവന്റെ ദിക്റിൽ, അവന്റെ ഹുബ്ബിൽ ഒക്കെ ശാന്തി അടഞ്ഞിട്ടുള്ള നഫ്സയെ എന്നാണ് വിളിക്കുന്നത്. മാത്രമല്ല ഇമാം ഖുർത്തുബി ഈ ആയത്തിന്റെ തഫ്സീറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. അതിങ്ങനെയാണ്, ഈ സൂറത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമ ഫയഖൂലു റബ്ബി അക്രമൻ. ഒരുത്തൻ അള്ളാഹു ദുനിയാവിൽ എന്തെങ്കിലും സുഖമോ സൗകര്യമോ കൊടുത്താൽ അവൻ എന്തു പറയും? എന്റെ റബ്ബ് എന്നെ ആദരിച്ചിരിക്കുന്നു. അവന്റെ പരീക്ഷണമാണ് യഥാർത്ഥത്തിൽ. പക്ഷെ അവൻ അത് ചിന്തിക്കുന്നില്ല. അള്ളാഹുവിന്റെ പേരിൽ അവൻ ഇല്ലാത്തൊരു ആരോപണം പറഞ്ഞു. എന്താണ്? എനിക്ക് അള്ളാഹ എന്നെ ആദരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അവൻ അതൊന്ന് ഇടുക്കി കൊടുത്താൽ, അവൻ ആവശ്യത്തിന് മാത്രം കൊടുത്താൽ, ഒന്നും അധികം കൊടുക്കാതിരുന്നാൽ അവൻ പറയും എന്റെ റബ്ബ് എന്നെ അപമാനിച്ചിരിക്കുന്നു. അത് പരീക്ഷണമാണെന്ന് അവൻ തിരിച്ചറിയുന്നില്ല. ഒന്നിൽ ശുക്റും മറ്റേതിൽ സബറുമാണ് വേണ്ടത് എന്നവൻ അറിഞ്ഞിട്ടില്ല. അള്ളാന്റെ പേരിൽ അവൻ ഒരാരോപണം അങ്ങ് പറഞ്ഞു. ഇമാം ഖുർത്തുബി പറയുന്നു, ലമ്മ ദക്കറ ഹാല മൻ കാനത് ഹിമ്മതുഹു ഫിദ്ദുനിയാ ഫത്തഹമ അല്ലാഹ ഫീ ഇഗ്നാഇഹി വ ഇഫ്ഖാരിഹ്. അള്ളാഹു ഈ സൂറത്തിൽ ഒരുത്തന്റെ അവസ്ഥ പറഞ്ഞു. അവന്റെ എല്ലാം ദുനിയാവാണ്, അവന്റെ പ്രാധാന്യം മുഴുവൻ ദുനിയാവാണ്. മാത്രമല്ല ഫത്തഹമ അല്ലാഹ, അവൻ അള്ളാഹനെ ആരോപിച്ചു. ഫീ ഇഗ്നാഇഹി വ ഇഫ്ഖാരിഹ്, അവൻ അല്ലാഹ് ഗിന കൊടുത്തതിലും ഫഖർ കൊടുത്തതിലും സമ്പന്നത കൊടുത്തതിലും ദാരിദ്ര്യം കൊടുത്തതിലൊക്കെ അവൻ അള്ളാഹുവിന്റെ പേരിലില്ലാത്തത് പറഞ്ഞു. അങ്ങനെയുള്ളവന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ സൂറത്തിൽ അള്ളാഹു അതിനെതിർ ചെയ്തവന്റെ കാര്യം പറയുകയാണ്. അതിനെതിർ ചെയ്തവന്റെ നഫ്സാണ് എങ്ങനത്തെ നഫ്സ്? അൽമുത്മഇന്ന. ذكر حال من اطمأنت نفسه الى الله تعالى. മുഅ്മിന്റെ നഫ്സ് അങ്ങനെയാണ്, അവൻ അങ്ങനെയല്ല. കിട്ടുമ്പോ അള്ളാഹ് എനിക്ക് എന്നെ ആദരിച്ചതാണ്, എന്റെ മേന്മ കൊണ്ട് കിട്ടിയതാണ് എന്ന് പറയുന്നവനല്ല. പ്രയാസമുണ്ടായാൽ അള്ളാഹുവിനെ കുറിച്ച് മോശം വിചാരിക്കുന്നവനുമല്ല, മറിച്ച് അവന്റെ മനസ്സ് തുമഅനീനത്തുള്ളതാണ്, ശാന്തിയുള്ളതാണ്, അള്ളാഹുവിലേക്ക് ശാന്തമായിട്ടുള്ളതാണ്. ഫസല്ലമ ലി അംരിഹി വത്തക്കല അലൈഹി, അള്ളാഹുവിന്റെ കാര്യം അതവൻ അതിനവൻ കീഴ്പ്പെട്ടു, അള്ളാഹുവിൽ അവൻ പരമേൽപ്പിച്ചു. യാ അയ്യതുഹ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയത മർദിയ, ഇർജിഇ നീ മടങ്ങൂ, ഇലാ റബ്ബിക നിന്റെ റബ്ബിലേക്ക്, റാദിയത, റാദി എന്ന് പറഞ്ഞാൽ, റാദിൻ എന്ന് പറഞ്ഞാൽ തൃപ്തിപ്പെട്ടവൻ എന്നാണ് അർത്ഥം. മർദിൻ മർദി എന്ന് പറഞ്ഞാൽ അവനെ കുറിച്ച് അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്നാണ് അർത്ഥം. തൃപ്തി അടഞ്ഞവൻ എന്നാണ് റാദിൻ എന്ന് പറഞ്ഞാൽ. മറ്റത് അവനെ കുറിച്ച് അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട്. എങ്ങനത്തെ റബ്ബാണ്? അവന്റെ നിഅമത്ത് കൊണ്ട് നിന്നെ പടിപടിയായി വളർത്തിക്കൊണ്ടുവന്ന അള്ളാഹു. വാസ്ദാ അലൈക മിൻ ഇഹ്സാനിഹി മാ സർത ബിഹി മിൻ ഔലിയാഇഹി വഅഹ്ബാബിഹി, മാത്രമല്ല അവന്റെ ഇഹ്സാൻ കൊണ്ടാണ് നീ അവന് പ്രിയപ്പെട്ടവനായിട്ടുള്ളത്. ഇവന് ഈ നഫ്സിന് നന്നാവാനുള്ള തൗഫീഖ് ആര് കൊടുത്തതാണ്? അള്ളാഹു കൊടുത്ത. അങ്ങനെയുള്ള നിന്റെ റബ്ബിന്റെ അടുത്തേക്ക് നീ മടങ്ങൂ. റാദിയത്തൻ മർദിയ ഐ റാദിയത്തൻ അനില്ലാ, ഇവൻ അള്ളാഹുവിനെ കുറിച്ച് തൃപ്തിയാണ്, ഇവന്റെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ച് തൃപ്തിയാണ്. വഅൻമ അക്രമ ഹാബിഹി മിന സവാബ് വല്ലാഹു ഖദ് റദിയ അൻഹാ, അതുപോലെ അള്ളാഹുവിന് കൊടുത്തിട്ടുള്ള പ്രതിഫലത്തിനും അവന് തൃപ്തിയാണ്, അള്ളാഹു ആകട്ടെ ഇവനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഫദ്ഖുലി ഫി ഇബാദി ഫദ്ഖുലി ജന്നതി ഫദ്ഖുലി, അതുകൊണ്ട് നഫ്സേ നീ പ്രവേശിച്ചോളൂ, ഫി ഇബാദി എന്റെ അടിമകൾക്കിടയിൽ. വഹാദാ തഖാസബ് വഹാദാ തുഖാസബു ബിഹി റൂഹ് യൗമൽ ഖിയാമ, ഇമാം സഅദി പറയുന്നു ഇത് ഖിയാമത്ത് നാളിൽ റൂഹിനോട് അള്ളാഹു പറയുന്നതാണ്. വ തുഖാസബു ബിഹി ഹാലൽ മൗത്ത്, പിന്നെപ്പോഴും മരണ സന്ദർഭത്തിൽ മലക്കൾ അവനോട് പറയുന്ന സന്തോഷ വാർത്തയാണ്. ഫദ്ഖുലി ഫി ഇബാദി ഫദ്ഖുലി ജന്നതി, അതുപോലെ എന്റെ സ്വർഗത്തിലും നീ കയറിക്കോളൂ. ഇത്ര വലിയ സന്തോഷ വാർത്തയാണിത്. അതുപോലെ ഇതിന് മറ്റൊരു തഫ്സീർ വന്നിട്ടുള്ളത് എന്താണ്? അള്ളാഹു റൂഹിനോടാണ് പറയുന്നത്, അള്ളാഹു റൂഹിനോടാണ് പറയുന്നത്, ആത്മാവിനോടാണ് പറയുന്നത്, ഫദ്ഖുലി നീ പ്രവേശിച്ചോളൂ. അപ്പൊ ഇതിന് മറ്റൊരു ഖിറാഅത്തുള്ളത് എന്താണ്? ഫി ഇബാദി എന്നതിന് പകരം ഫി അബ്ദി, എന്റെ അടിമയിൽ നീ പ്രവേശിച്ചോളൂ എന്ന് പറഞ്ഞാൽ റൂഹാണ്. റൂഹിനോട് അള്ളാഹു പറയുകയാണ് എന്ത്? അടിമയുടെ ശരീരത്തിൽ നീ പ്രവേശിക്കുക. വദ്ഖുലി ജന്നതി, എന്നിട്ട് എവിടെ പ്രവേശിക്കുക? ശരീരവുമായി സ്വർഗത്തിൽ പ്രവേശിക്കുക. മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു റൂഹോടെ ജസദോടെയാണ് നമ്മൾ സ്വർഗത്തിലെത്തുക, റൂഹോടെ ശരീരത്തോടെ. നസ്രാനികൾ വിശ്വസിക്കുന്നു റൂഹ് മാത്രമേ സ്വർഗത്തിൽ പോകുള്ളൂ, ജസദ് ശരീരം സ്വർഗത്തിൽ പോകുക. അതുകൊണ്ടാണ് സ്വർഗത്തിൽ ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട്, അവിടെ ഇണകളുണ്ട് എന്നൊക്കെ ഖുർആനിൽ പറഞ്ഞതിനെ അവരിലെ പാതിരിമാർ പരിഹസിക്കുന്നത്. എന്ത് സ്വർഗമാണ് എന്ന് ചോദിച്ചിട്ട് മുൻഗാമികൾ പറഞ്ഞു, താബിഅകൾ പറഞ്ഞു, എന്താണ് പറഞ്ഞിട്ടുള്ളത്? നസറാനികൾ സ്വർഗത്തെ നിഷേധിച്ചിരിക്കുന്നു. എന്താണ് കാരണം? സ്വർഗത്തിൽ റൂഹേ തു എന്ന് പറഞ്ഞതുകൊണ്ട്. സ്വർഗം തന്നെ ഇല്ലാന്ന് പറയണമെന്നില്ല സ്വർഗത്തെ നിഷേധിക്കാൻ, മറിച്ച് ശരീരവുമായിട്ടാണ് സ്വർഗത്തിലെത്തുക എന്നതിനെ നസറാനികൾ നിഷേധിച്ചതുകൊണ്ട്. ഒരിക്കലും മുസ്ലിങ്ങൾ അങ്ങനെയല്ല വിശ്വസിക്കുന്നത്, ഉടലോടെ ശരീരത്തോടെ റൂഹോടെയാണ് സ്വർഗത്തിലെത്തുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. എല്ലാ അബദ്ധങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു തരികയും ദുനിയാവിലെയും പരലോകത്തെയും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. എല്ലാവിധ കെണികളിൽ നിന്നും കുതന്ത്രങ്ങളിൽ നിന്നും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ നിഅമത്ത് കൊണ്ട് നമുക്ക് രക്ഷ നൽകുമാറാകട്ടെ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക നസ്തഗീസ്, اللهم اصلح لنا شأننا كله ولا تكلنا الى انفسنا طرفة عين. اللهم انا نجعلك في نحور اعدائنا واعداء الدين. اللهم انا نعوذ بك من شرورهم. والله اعلم, وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى اله واصحابه اجمعين. سبحانك اللهم وبحمدك, اشهد ان لا اله الا انت, استغفرك واتوب اليك.